ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ ദ വോയിസ് ഓഫ് ഹോപ്പ് മലയാളം. നിലയ്ക്കാത്ത ദൈവസ്നേഹത്തിന്റെ ശബ്ദ പ്രപഞ്ചത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഷാനി ബിനോയ്. ഇന്നത്തെ പ്രധാന പരിപാടികൾ: നന്മൊഴി, കുട്ടികൾക്കും യുവജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രത്യേക സാൻമാർഗിക പരിപാടി, വചനപ്രത്യാശ, തിരുവചന സന്ദേശം. ഇന്നത്തെ പരിപാടികൾ മനോഹരമായ ഒരു പാട്ട് കേട്ടുകൊണ്ട് ആരംഭിക്കാം. തുടർന്ന് നന്മൊഴി. കുടുംബത്തിന്റെ സന്തോഷം ഭാര്യയിലും മാതാവിലും കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഭാര്യയുടെയും മാതാവിന്റെയും കാര്യപ്രാപ്തിയില്ലായ്മ മൂലം നശിച്ചുപോയ അനേകം കുടുംബങ്ങളുണ്ട്. ഭവനകാര്യങ്ങൾ എല്ലാ പെൺകുട്ടികളും അഭ്യസിച്ചിരിക്കണം. അവൾ പാചകം ചെയ്യാനും ഭവനം പരിപാലിക്കാനും തയ്ക്കാനും അറിഞ്ഞിരിക്കണം. ഒരു ഭവനത്തിന്റെ നായിക അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അവൾ അറിയണം. പൊതുവിൽ ജീവിത സന്തോഷം
സാധാരണ കാര്യങ്ങളിലുള്ള വിശ്വസ്തതയിലാണ്. പുരുഷനും സ്ത്രീക്കും ഭവന നിർമ്മാണത്തിൽ പങ്കുള്ളതിനാൽ ആൺകുട്ടികളും പെൺകുട്ടികളും വീട്ടുകാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഒരു കിടക്ക ശരിയായി വിരിക്കാനും മുറി അടുക്കാനും പാത്രം കഴുകാനും ആഹാരം പാകം ചെയ്യാനും സ്വന്തം തുണികൾ കഴുകാനുമൊക്കെ പഠിക്കുന്നത് ഒരു ആൺകുട്ടിക്കും ഒരു കുറച്ചിലല്ല. അത് അവനെ കൂടുതൽ പ്രയോജനമുള്ളവനും സന്തോഷമുള്ളവനുമാക്കും. ദിവസേന അധ്വാനിക്കുന്നവന്റെ വേലയെ ബൈബിൾ എങ്ങനെ ആദരിക്കുന്നു എന്ന് കുട്ടികൾ മനസ്സിലാകട്ടെ. അവർ പ്രവാചക പുത്രന്മാരെക്കുറിച്ച് വായിക്കട്ടെ. സ്കൂളിലായിരുന്ന അവർ തങ്ങൾക്കുവേണ്ടി വീടുണ്ടാക്കിയപ്പോൾ കടം വാങ്ങിയ മഴു തെറിച്ചുപോയ കഥ അവർ വായിക്കട്ടെ. യേശു എന്ന ആശാരി ബാലനെക്കുറിച്ച് അവർ മനസ്സിലാക്കട്ടെ. പൗലോസ് എന്ന കൂടാരപ്പണിക്കാരൻ ഏറ്റവും ഉന്നതമായ ദിവ്യവേലയെ മനുഷ്യവേലയുമായി ബന്ധിപ്പിച്ചത് അവർ മനസ്സിലാക്കട്ടെ. ജനക്കൂട്ടത്തെ പോഷിപ്പിപ്പാനായി ആ ബാലന്റെ അപ്പവും മീനുമെടുത്ത് അത്ഭുതം കാണിച്ചത് അവർ അറിയട്ടെ. അയൽക്കാരിയായ ദോർക്കാസിന്റെയും അവൾ എങ്ങനെയാണ് മരണത്തിൽ നിന്ന് തിരികെ വിളിക്കപ്പെട്ടു, പാപങ്ങൾക്കുവേണ്ടി വസ്ത്രം നിർമ്മിക്കാൻ നിയോഗിക്കപ്പെട്ടത് എന്ന് അവർ അറിയട്ടെ. സദൃശവാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ചണവും കമ്പിളി നൂലും ഉപയോഗിക്കുന്ന ബുദ്ധിയുള്ള സ്ത്രീയെക്കുറിച്ച് അവർ മനസ്സിലാക്കട്ടെ. അത്തരം ഒരുവളെക്കുറിച്ച് ദൈവം പറയുന്നത്, യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും, അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുക്കുവിൻ, അവളുടെ സ്വന്ത പ്രവൃത്തികൾ പട്ടണവാതിൽക്കൽ അവളെ പ്രശംസിക്കട്ടെ. സദൃശവാക്യം 31:10-11 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലുമേറും. ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവന്റെ ലാഭത്തിന് ഒരു കുറവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കിന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, എല്ലാ ഭാര്യയ്ക്കും മാതാവിനും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുള്ള ജ്ഞാനം നൽകണമേ. ആമേൻ.
ഇന്നത്തെ നന്മൊഴി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ, ദ വോയിസ് ഓഫ് ഹോപ്പ് മലയാളം. ഇനി വചനപ്രത്യാശ. മറ്റൊരു ആത്മീയ ഗീതം കൂടെ കേൾക്കാം, തുടർന്ന് വചനപ്രത്യാശ.
പ്രിയ ശ്രോതാക്കളെ, ഇത് ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിനോയ് ജേക്കബ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്റെ പിതാവും നിങ്ങളുടെ പിതാവും. ഈ സന്ദേശത്തിന് അവലംബമായിരിക്കുന്ന വേദപുസ്തക ഭാഗം ലൂക്കോസ് 24:50 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികൾ 1:9-12 വരെയുള്ള വാക്യങ്ങൾ. ഈ സന്ദേശം കൂടുതൽ വ്യക്തമായി മനസ്സിലാകുന്നതിന് ഈ ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നു. പിതാവിന്റെ സന്നിധിയിലേക്ക് കരേറിപ്പോകുവാനുള്ള സമയം ക്രിസ്തുവിന് വന്നു ചേർന്നു. ഒരു ജേതാവെന്ന നിലയിൽ വിജയത്തിന്റെ ഉപഹാരങ്ങളുമായി സ്വർഗീയ അരമനയിലേക്ക് കർത്താവ് മടങ്ങിപ്പോകുവാൻ സമയമായി. മരണത്തിനു മുമ്പ് യേശു പിതാവിനോട് പറഞ്ഞു, "നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു." യോഹന്നാൻ 17:4. പുനരുദ്ധാനം ചെയ്തതും മഹത്വീകരിക്കപ്പെട്ടതുമായ തന്റെ ശരീരത്തെ ശിഷ്യന്മാർ കാണുന്നതിന് കർത്താവ് പുനരുദ്ധാനത്തിനു ശേഷം കുറച്ചു നാൾ കൂടി ഭൂമിയിൽ പാർത്തു. ഈ ലോകം വിട്ടുപോകാൻ കർത്താവ് ഒരുങ്ങിക്കഴിഞ്ഞു. ജീവിക്കുന്ന രക്ഷകനാണ് താൻ എന്ന സത്യം യേശു തെളിയിച്ചുകൊടുത്തു. തന്നെ ഇനി ശവക്കല്ലറയുമായി ശിഷ്യന്മാർ ബന്ധപ്പെടുത്തേണ്ടതില്ല. പ്രപഞ്ചത്തിനു മുൻപാകെ തേജസ്കരിക്കപ്പെട്ടവനാണ് തങ്ങളുടെ കർത്താവെന്ന് ശിഷ്യന്മാർക്ക് സംശയലേശമന്യേ വിശ്വസിക്കാം. താൻ മനുഷ്യരുടെ ഇടയിൽ പാർത്തിരുന്നപ്പോൾ തന്റെ സന്ദർശനത്താൽ പാവനമാക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു കർത്താവ് സ്വർഗാരോഹണത്തിനായി തിരഞ്ഞെടുത്തത്. ദാവീദിന്റെ നഗരമായ സിയോൻ മല ആയിരുന്നില്ല കർത്താവ് സ്വർഗാരോഹണത്തിനായി തിരഞ്ഞെടുത്തത്. യെരുശലേം ദേവാലയം നിലനിന്നിരുന്ന മോറിയ മലയുമായിരുന്നില്ല. അവിടെ വെച്ച് കർത്താവ് അവമാനിതനാവുകയും നിരാകരിക്കപ്പെടുകയും ചെയ്തു. കരുണയുടെ കുഞ്ഞോളങ്ങൾ സ്നേഹത്തിന്റെ വേലിയേറ്റങ്ങളായി രൂപാന്തരപ്പെട്ടിട്ടും അവിടെ വെച്ച് കരിങ്കല്ലുപോലുള്ള ഹൃദയങ്ങളെ തട്ടി അവ പിന്നോക്കം പായിക്കപ്പെട്ടു. അവിടെ നിന്നും ഹൃദയഭാരത്തോടും തളർച്ചയോടും കൂടെ കർത്താവ് വിശ്രമസ്ഥലം തേടി ഒലിവ് മലയിലേക്ക് പോയി. ഒന്നാമത്തെ ദേവാലയത്തിൽ നിന്നും യഹോവയുടെ തേജസ് മാറി കിഴക്കുവശത്തെ മലമുകളിൽ പ്രകാശിച്ചു. തിരഞ്ഞെടുത്ത നഗരത്തെ തള്ളിക്കളയുവാൻ മനസ്സില്ലാത്തതുപോലെ യേശു യെരുശലേമിനെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് ഒലിവ് മലയിൽ നിന്നു. അവിടെയുള്ള മരത്തോപ്പുകളും തരുനിരകളും യേശുവിന്റെ പ്രാർത്ഥനയാലും കണ്ണുനീരിനാലും വിശുദ്ധീകരിക്കപ്പെട്ടിരുന്നു. തന്നെ രാജാവാക്കുവാൻ ആഗ്രഹിച്ച ജനസഞ്ചയത്തിന്റെ ഹോസന്നാ വിളികൾ ആ മലനിരകളിൽ തട്ടി പ്രതിധ്വനിച്ചിട്ടുണ്ട്. അതിന്റെ താഴ്വാരത്തിലുള്ള ബെഥന്യയിലാണ് തന്റെ സ്നേഹിതനായ ലാസറിന്റെ ഭവനം. ഒലിവ് മലയുടെ ചുവട്ടിലുള്ള ഗെത്സമന തോട്ടത്തിൽ കർത്താവ് കഠിന വ്യഥ അനുഭവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ മലയിൽ നിന്നുമാണ് യേശു സ്വർഗാരോഹണം ചെയ്യാൻ പോകുന്നത്. യേശു വീണ്ടും വരുമ്പോൾ ഈ മലയുടെ നെറുകയിലായിരിക്കും തന്റെ പാദങ്ങൾ ആദ്യം സ്പർശിക്കുക. വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിട്ടായിരിക്കുകയില്ല ഇനി കർത്താവ് ഒലിവ് മലയിൽ നിൽക്കുക. നേരെ മറിച്ച് തേജസ്സുള്ളവനും ജേതാവിനെ പോലെയുമായിരിക്കും. അപ്പോൾ ഹല്ലേലൂയ വിളികൾ ജാതികളുടെ ഹോസന്ന വിളികളുമായി ഒന്നിച്ച് ലയിച്ചുചേരും. ആയിരമായിരം വീണ്ടെടുക്കപ്പെട്ടവരുടെ കണ്ഠങ്ങളിൽ നിന്ന് അവനെ കർത്താദികർത്താവും രാജാദിരാജാവുമായി വാഴിക്ക എന്ന ശബ്ദമുയരും. 11 ശിഷ്യന്മാരുമായി യേശു ഒരുമിച്ച് ഒലിവ് മലയിലേക്ക് നടന്നു. യെരുശലേമിന്റെ വാതിൽക്കൽ കൂടെ അവർ നടന്നുപോയപ്പോൾ അത്ഭുതസ്തബ്ധരായി അനേകർ ഈ ചെറിയ കൂട്ടത്തെ നോക്കി ആഴ്ചകൾക്ക് മുൻപ് പുരോഹിതന്മാരാലും പ്രമാണികളാലും ക്രൂശീകരിക്കപ്പെട്ട ആൾ ആ ചെറിയ കൂട്ടത്തെ നയിച്ചു കൊണ്ടുപോകുന്നത് അവർ കണ്ടു. തങ്ങളുടെ ഗുരുവുമായുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയാണിതെന്ന് ശിഷ്യന്മാർ അറിഞ്ഞിരുന്നില്ല. യേശു അവരുമായി സംഭാഷണത്തിലേർപ്പെട്ടു. നേരത്തെ നൽകിയ ഉപദേശങ്ങൾ കർത്താവ് ആവർത്തിച്ചു. ഗെത്സെമനയിൽ അവരെത്തിയപ്പോൾ കർത്താവ് അവിടെ അല്പസമയം നിന്നു. അവിടെ വെച്ച് തീവ്രമായ മനോവേദന അനുഭവിച്ച രാത്രിയിൽ താൻ നൽകിയ പാഠങ്ങൾ ശിഷ്യന്മാരുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നതിനാണ് കർത്താവ് അവിടെ നിന്നത്. സഭയും ക്രിസ്തുവും പിതാവുമായുള്ള ബന്ധത്തെ വിശദീകരിക്കുന്നതിന് താൻ മാതൃകയായി എടുത്ത മുന്തിരിവള്ളിയെ വീണ്ടും കർത്താവ് ആവർത്തിച്ചു. പ്രതിഫലമിച്ചിക്കാത്ത തന്റെ സ്നേഹത്തെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ കർത്താവിന്റെ ചുറ്റും ഉണ്ടായിരുന്നു. തന്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്മാരായ ശിഷ്യന്മാർ പോലും കർത്താവിന്റെ അപമാനത്തിന്റെ നാഴികയിൽ തന്നെ കുറ്റപ്പെടുത്തുകയും തള്ളിക്കളയുകയും ചെയ്തു. ലോകത്തിൽ കർത്താവ് 33 വർഷം ജീവിച്ചു. പരിഹാസവും അധിക്ഷേപവും ഒക്കെ സഹിച്ചു. എല്ലാവരാലും ത്യജിക്കപ്പെട്ടു. ഒടുവിൽ ക്രൂശിതനായി തനിക്കായി ഒരുക്കിയിരിക്കുന്ന മഹത്വസിംഹാസനത്തിലേക്ക് കരേറുവാൻ തുടങ്ങുന്ന ഈ വേളയിൽ തന്റെ ജനത്തിന്റെ നന്ദിയില്ലായ്മയെക്കുറിച്ചോർക്കുമ്പോൾ തന്റെ അനുകമ്പയും സ്നേഹവും അവരിൽ നിന്ന് പിൻവലിക്കുമോ? തന്റെ ശുശ്രൂഷയെ വിലമതിക്കുന്നിടത്ത്, സ്വർഗീയ ദൂതഗണങ്ങൾ തന്റെ ആജ്ഞാനുവർത്തികളായി നിൽക്കുന്നിടത്ത് തന്റെ സ്നേഹവും വാത്സല്യവും കേന്ദ്രീകരിക്കുമോ? ഒരിക്കലുമില്ല. താൻ ഭൂമിയിൽ വിറ്റേച്ചു പോകുന്ന സ്നേഹവാചനങ്ങളോട് കർത്താവിന്റെ വാഗ്ദത്തം ഇപ്രകാരമായിരുന്നു: ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. മത്തായി 28:20. കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു പോയെങ്കിലും ഇന്നും കർത്താവ് പറയുന്നു, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഈ കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിയാൻ, അനുഭവിച്ചറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ സ്നേഹവും അവന്റെ സമാധാനവും നമ്മുടെ ജീവിതത്തിന്റെ അവകാശമാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ വീണ്ടും വരുമ്പോൾ അവനോടൊപ്പം എന്നും ജീവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് ഉത്തരം കാണുവാൻ, നിങ്ങളുടെ ജീവിതത്തിലെ തെറ്റായ ശീലങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ലോകാവസാനത്തോളം നമ്മോട് കൂടെയിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഇന്ന് എന്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാമോ? എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നീ ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്തതുകൊണ്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. നിന്റെ സാന്നിധ്യമറിഞ്ഞ് നിന്നെ അനുസരിക്കുന്നവരായി, നിന്റെ സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ പകരുന്നവരായി, പകർത്തുന്നവരായി, പകർന്നു കൊടുക്കുന്നവരായി, നിന്നോടൊപ്പം എന്നും ജീവിക്കുവാൻ ഞങ്ങളുടെ എളിയ ജീവിതങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുന്ന് രൂപപ്പെടുത്തണമേ, പാകപ്പെടുത്തണമേ, ഉപയോഗിക്കണമേ. ആമേൻ, ആമേൻ.
മനുഷ്യരൂപനായി പിറവിയെടുത്തതാം. മാനവജാതിതൻ പാലനമേറ്റവൻ, മനുഷ്യരൂപനായി പിറവിയെടുത്തതാം. ലോകൈക നായകൻ സ്നേഹസ്വരൂപനാം, രാജാധിരാജനാം മിശിഹാ തമ്പുരാൻ. ലോകൈക നായകൻ സ്നേഹസ്വരൂപനാം, രാജാധിരാജനാം മിശിഹാ തമ്പുരാൻ. ജഗത്പാലക ജഗദീശ്വര തുണയേ ഗണേ പരമോന്നത, മനതാരിൽ നിറയുന്ന മനുരൂപനേ, മനസ്സിൻ്റെ വ്യഥ നീക്കും സർവേശ്വര. ജഗത്പാലക ജഗദീശ്വര മോക്ഷത്തിൻ വാക്കുകൾ. വചനം പ്രമാണിക്കിൽ നിശ്ചയം മോചനം, അല്ലായിൽ മാർത്യാനീന കയ്യോ കഷ്ടവും. വചനം പ്രമാണിക്കിൽ നിശ്ചയം മോചനം, അല്ലായിൽ മാർത്യാനീന കയ്യോ കഷ്ടവും. ജഗത്പാലക ജഗദീശ്വര തുണയേ കണേ പരമോന്നത, മനതാരിൽ നിറയുന്ന മനുരൂപനേ, മനസ്സിൻ്റെ വ്യഥ നീക്കും സർവേശ്വര. മനതാരിൽ നിറയുന്ന മനുരൂപനേ, മനസ്സിൻ്റെ വ്യഥ നീക്കും സർവേശ്വര. ജഗത്പാലക ജഗദീശ്വര.
ഈ പരിപാടികളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കൂടാതെ തിരുവചനത്തെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഞങ്ങളുടെ പുസ്തകങ്ങൾ, സീഡികൾ, സൗജന്യ ബൈബിൾ പാഠങ്ങൾ എന്നിവ തപാലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിനും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ മലയാളം, പോസ്റ്റ് ബോക്സ് നമ്പർ 17, പൂനെ 411001, മഹാരാഷ്ട്ര, ഇന്ത്യ. വിലാസം ഒരിക്കൽ കൂടി: അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ മലയാളം, പോസ്റ്റ് ബോക്സ് നമ്പർ 17, പൂനെ 411001, മഹാരാഷ്ട്ര, ഇന്ത്യ. ഞങ്ങളുടെ വെബ്സൈറ്റായ www.awr.org. ഇതിൽ നിന്ന് ഈ പരിപാടികൾ ഡൗൺലോഡ് ചെയ്ത് വീണ്ടും കേൾക്കാവുന്നതാണ്. ഇതുവരെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഇതേ മീറ്റർ ബാൻഡിൽ ഇതേ സമയം പുത്തൻ ആശയങ്ങളും അനുഗ്രഹങ്ങളുമായി നമ്മൾ വീണ്ടും കാണുന്നതുവരെ നിങ്ങളോട് വിട പറയുന്നത് ഷാനി ബിനോയ്.